السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله ستي بشواسنك لي ستي بشواسنك لي അള്ളാഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല സൂറത്തു അൽ മുഅ്മിനൂൻ 23 അധ്യായം, സൂറത്തു അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ, വിശേഷണങ്ങൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നിങ്ങനെ സത്യവിശ്വാസികളുടെ പല ഗുണങ്ങളും പറഞ്ഞതിനു ശേഷം മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. وَلَقَدْ خَلَقْنَا الْإِنْسَانَ مِنْ سُلَالَةٍ مِنْ طِينٍ ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ എന്ന് തുടങ്ങി മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം അല്ലാഹു തആല പറഞ്ഞതിനു ശേഷം അല്ലാഹു തആല പറയുന്ന കാര്യം, ثُمَّ إِنَّكُمْ بَعْدَ ذَلِكَ لَمَيِّتُونَ എന്നാണ്. അല്ലാഹു തആല സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞതിനു ശേഷം അല്ലാഹു തആല പറഞ്ഞ കാര്യം, തുമ്മ ഇന്നകും, പിന്നീട് തീർച്ചയായും നിങ്ങൾ, ബഅദ ദാലിക, അതിനുശേഷം, അഥവാ നിങ്ങൾ ഇവിടെ ജീവിച്ച് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി, പിന്നീട് നിങ്ങൾ ലമയ്യിത്തൂൻ, മരിക്കുക തന്നെ ചെയ്യും, മയ്യിത്തുകളാവുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഈ ആയത്തിലെ പ്രയോഗത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ثم انكم بعد ذلك لميتون എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് മരണം എന്നുള്ളത്. എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ് മരിക്കും എന്നുള്ള ആ വസ്തുതയെ സംബന്ധിച്ച് ഒരാളും നിഷേധിക്കുന്നതായി അറിയപ്പെട്ടിട്ടില്ല. ലോകത്ത് ഒരാളും മരണത്തെ നിഷേധിക്കുന്ന ഒരു വ്യക്തിയും ലോകത്ത് കടന്നുപോയിട്ടില്ല. അത്തരം ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നില്ല, ഇനി വരികയുമില്ല. എല്ലാവരും മരണത്തെ അംഗീകരിക്കുന്നു, മരിക്കുമെന്നുള്ള കാര്യത്തെ എല്ലാവരും അംഗീകരിക്കുന്നൊരു വിഷയമാണ്. ഒരാൾക്കും അതിൽ തർക്കമില്ല. അപ്പൊ തർക്കമില്ലാത്തൊരു വിഷയം, എല്ലാവരും അംഗീകരിക്കുന്നൊരു വിഷയം, അത് സംസാരിക്കുമ്പോൾ ഭാഷയിൽ ഏത് ഭാഷയാണെങ്കിലും അത് തീർച്ചപ്പെടുത്തി ശക്തിപ്പെടുത്തി പറയേണ്ട ആവശ്യമല്ല, ഏത് ഭാഷയിലാണെങ്കിലും. പക്ഷേ അല്ലാഹു തആല ഇവിടെ മരണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അറബിയിൽ ഒരു കാര്യം തീർച്ചപ്പെടുത്തി ശക്തിപ്പെടുത്തി പറയാൻ ഉപയോഗിക്കുന്ന രണ്ട് കെലിമറ്റുകൾ ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. സുമ്മ ഇന്നക്കും, ഇന്ന എന്ന് പറയുന്ന കെലിമറ്റും ലമയ്യിത്തുൻ എന്ന് പറയുന്ന ലാമും, ഇത് രണ്ടും യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ തെക്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് അക്ഷരങ്ങളാണ്. അറബി അറിയുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും. ഒരു കാര്യം തീർച്ചപ്പെടുത്തി ശക്തിപ്പെടുത്തി പറയാൻ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ലാമും അതുപോലെ തന്നെ ഇന്നയും. യഥാർത്ഥത്തിൽ ഇവിടെ എന്തിനാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയം തീർച്ചപ്പെടുത്തി ശക്തിപ്പെടുത്തി പറയുന്നത്? യഥാർത്ഥത്തിൽ അത് ആവശ്യമല്ല. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഈ സദസ്സിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ശക്തി കൂട്ടി തീർച്ചപ്പെടുത്തി പറയേണ്ട ആവശ്യമല്ല. മഗരിബ് നമസ്കാരം 3 റക്അത്താണെന്ന് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണല്ലോ. അപ്പൊ ഞാനത് പറയുമ്പോ മഗരിബ് 3 റക്അത്ത് തന്നെയാണ്, തീർച്ചയായും മഗരിബ് 3 റക്അത്താണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. അത് ഏത് ഭാഷയിലും അങ്ങനെ തന്നെ, അറബിയിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അല്ലാഹു തആല മരണത്തെ ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്നത്? പക്ഷെ മരണത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞപ്പോ തീർച്ചപ്പെടുത്തി തഅക്കീദിനു വേണ്ടി ഉപയോഗിക്കുന്ന 2 ഹറഫുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു സംസാരിച്ചത്. എന്തുകൊണ്ടാണ് അതിന് കാരണം? അതിനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് വിശദീകരണം? മനുഷ്യൻ മരണത്തെ സംബന്ധിച്ചുള്ള ചിന്തയിൽ നിന്നും ഓർമ്മയിൽ നിന്നും മനുഷ്യൻ അശ്രദ്ധനാണ് എന്നുള്ളതാണ്. വന്നാസു ഗാഫിലൂന അനിൽ മൗത്ത്, മരണത്തെ സംബന്ധിച്ച് ജനങ്ങൾ അശ്രദ്ധരാണ്. ആളുകളുടെ ശൈലിയും ആളുകളുടെ പെരുമാറ്റവും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വാചകങ്ങളും അവരുടെ സംസാരങ്ങളും അവരുടെ ജീവിത ക്രമങ്ങളും കണ്ടാൽ അവരിനി മരിക്കാനുള്ളവരല്ല, ശാശ്വതമായി ജീവിക്കാനുള്ളവരാണ് എന്നാണ് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നുക. മരണത്തെക്കുറിച്ച് ആർക്കും ചിന്തയില്ല. അവരുടെ പെരുമാറ്റങ്ങളും സംസാരങ്ങളൊക്കെ കണ്ടാൽ അവരിവിടുന്ന് മരിച്ചു പോകാനുള്ള ആളല്ല, അവനിവിടെ ദുനിയാവിൽ ഒരുമിച്ചു കൂട്ടുന്ന അവന്റെ സമ്പത്തും അതുപോലെ തന്നെ ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി അവൻ ശുഭനാകുമ്പോ അതൊക്കെ കാണുമ്പോ ഇവനൊന്നും മരിച്ചു പോകാനുള്ളവനല്ല, ഇവിടൊക്കെ ശാശ്വതമായി ജീവിക്കാനുള്ള ആളാണ് എന്ന രൂപത്തിലാണ് മനുഷ്യന്റെ പെരുമാറ്റം, അല്ലെങ്കിൽ അവന്റെ സ്വഭാവം, അല്ലെങ്കിൽ അവന്റെ ജീവിതം. അതുകൊണ്ടാണ് അല്ലാഹു തആല മരണത്തെ നിഷേധിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നത് പോലെ. യഥാർത്ഥത്തിൽ ആരും മരണത്തെ നിഷേധിക്കുന്നില്ല, പക്ഷെ മരണത്തെ നിഷേധിക്കുന്ന ആളുകളോട് സംസാരിക്കുന്ന രൂപത്തിൽ അല്ലാഹു തആല സംസാരിച്ചത്. നിഷേധിക്കുന്നവരാണ് മനുഷ്യൻ, അവന്റെ പ്രവർത്തനം കണ്ടാൽ അതാണ് തോന്നുക. ആ നിലക്കാണ് അല്ലാഹു തആല ഇവിടെ സംസാരിക്കുന്നത്. നമ്മൾ തിന്മകളിലേക്കും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള പല കാരണങ്ങളിൽ ഒരു പ്രധാന കാരണമാണ് മരണത്തെക്കുറിച്ചുള്ള ആലോചനയും ചിന്തയും ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. മരണത്തെക്കുറിച്ച് ഓർക്കുകയും മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും ദിക്റുൽ മൗത്ത്, മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ തിന്മകളിലേക്കും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും പോകാനുള്ള ഒരു കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അത് പറഞ്ഞിട്ടുണ്ട്. ദിക്റുൽ മൗത്ത്, മരണചിന്തയെ സംബന്ധിച്ച്, മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നതിനെ സംബന്ധിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പറഞ്ഞതായി കാണാൻ സാധിക്കും. മരണചിന്ത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദിക്റുൽ മൗത്ത് എന്ന് നമ്മൾ അറബിയിൽ പറയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മലയാളത്തിലേക്ക് പറയുമ്പോൾ മരണചിന്ത, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, ആലോചന എന്നൊക്കെയാണ് പറയുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിക്റുൽ മൗത്ത് കൊണ്ട് ആദ്യം ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ മരിക്കുമെന്ന ബോധം എനിക്കുണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ മരിക്കുമെന്ന ബോധം നിങ്ങൾക്കുണ്ടാവുക, എന്റെ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക, അതാണ് ദിക്റുൽ മൗത്ത്. അതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം അതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കലും മരണത്തെക്കുറിച്ചുള്ള ആലോചനയിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? ഞാൻ മരിക്കുമെന്ന ചിന്ത എനിക്കുണ്ടാവുക, നിങ്ങൾ മരിക്കുമെന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകുക. എന്റെ മരണത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത്, എന്നായിരിക്കും എന്റെ മരണം, എങ്ങനെയായിരിക്കും എന്റെ പര്യവസാനം എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുക, ആലോചിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബി മജ്ലിസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയ ആ സദസ്സിലുള്ള ആളുകൾ വഹും യളഹകൂൻ, അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ അടുത്തുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, അക്തിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, അക്തിറു നിങ്ങൾ വർദ്ധിപ്പിക്കണം, മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, സർവസുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ചില ആളുകളെ കണ്ടപ്പോൾ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് വേണ്ട ഒരു ഉപദേശം കൊടുത്തു. മരണത്തെ ഹാദിമുൽ ലദ്ദാ, എല്ലാ സുഖങ്ങളെയും സർവ്വസുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണം എന്നാണ് ഹാദിമുൽ ലദ്ദാ എന്ന് പറഞ്ഞ സുഖങ്ങളെ, രസങ്ങളെ, നമ്മൾക്ക് ആനന്ദം ലഭിക്കുന്ന കാര്യങ്ങളെ തകർത്ത് കളയുന്നത് എന്നാണ് റസൂൽ അല്ലാഹി സ്വല്ലം മരണത്തെ സംബന്ധിച്ച് പറഞ്ഞത്. എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം, മരണചിന്ത വർദ്ധിപ്പിക്കണമെന്ന് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നത് പുണ്യം ലഭിക്കുന്ന കാര്യമാണ്, റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി കൽപ്പനയാണ് യഥാർത്ഥത്തിൽ എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ് കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഫജാഅഹു റജുലു മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി സദസ്സിലേക്ക് വന്നിട്ട് ഫസല്ലമ അല നബീ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലിനോട് സലാം പറഞ്ഞു. എന്നിട്ട് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹം ചോദിക്കുകയാണ്, അൻസാരിയായ സ്വഹാബി റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ദൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാരാണ്? സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ, അഫ്ദലായിട്ടുള്ള വ്യക്തി ആരാണ്? വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തി ആരാണെന്ന് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു അഹ്സനുഹും ഖുലുഖ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്, സൽസ്വഭാവിയാണ്. സൽസ്വഭാവത്തിന് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സത്യവിശ്വാസികളിൽ ഉത്തമനാണ് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആള്, പെരുമാറാൻ അറിയുന്ന ആളുകൾ. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസം സ്വീകരിച്ചിട്ട് സ്വഭാവം നന്നാകണം. വിശ്വാസമൊക്കെ വളരെ പോക്കാണ്, മോശമായ വിശ്വാസമാണ്, പഴച്ച വിശ്വാസമാണ്, ശിർക്കൻ വിശ്വാസങ്ങൾ അടങ്ങിയിട്ടുള്ള വിശ്വാസങ്ങളാണ്. സ്വഭാവം നല്ലതാണ്, അതുകൊണ്ട് കാര്യമില്ല. വിശ്വാസം നന്നായിട്ട് സ്വഭാവം ഉണ്ടാകണം, അതാണ് സത്യവിശ്വാസികളിൽ ഉത്തമൻ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വിശ്വാസമുണ്ട്, സ്വഭാവമല്ല, അതും പാടില്ല. ചില ആളുകൾ നല്ല വിശ്വാസപരമായി അഖീദയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ക്ലിയർ ആയിരിക്കും, പക്ഷേ സ്വഭാവം വളരെ മോശമായിരിക്കും, പെരുമാറാൻ അറിയില്ല. ഇത് രണ്ടും ശ്രദ്ധിക്കണം. വിശ്വാസം ക്ലിയർ ആകുന്നതോടൊപ്പം നല്ല സ്വഭാവമുള്ള ആളായി മാറണം, അതാണ് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞത്. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉത്തമനാരാ? ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വീണ്ടും മഹാനായ സ്വഹാബി ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അക്യസ്, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനാരാണ്? അൻസാരിയുടെ രണ്ടാമത്തെ ചോദ്യമാണ് റസൂലിനോട്, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അക്കിയസായ, ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ്? റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ ഉലൈകൽ അക്യാസ്. എന്താ റസൂൽ പറഞ്ഞു? ഏറ്റവും സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനാരാണെന്ന റസൂലിനോടുള്ള ചോദ്യത്തിന് റസൂൽ കൊടുക്കുന്ന മറുപടി എന്താ? അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുന്നവനാണ് അവൻ. മരണത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് ജീവിക്കുകയല്ല, മറിച്ചോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി നന്നായി, ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവനാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഒരുങ്ങുക, തയ്യാറാവുക. ഉലായിക്കൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ബുദ്ധിജീവികൾ എന്നാണ് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താ അവിടെ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആൾക്ക് പറഞ്ഞ രണ്ട് വിശേഷണങ്ങൾ? മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവരുമാണ് അവർ. നമ്മൾ ഈ സദസ്സിലിരിക്കുന്നത് എന്തിനാ? നമ്മൾ മരണ പരലോകത്തേക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പാണ്. ഇതൊരു പുണ്യമാണ്, ഇബാദത്താണ്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, ദീൻ കേൾക്കുക എന്നുള്ളത് ഇബാദത്താണ്. നമ്മുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് പുണ്യം ലഭിക്കും. അള്ളാഹു തആല ഇതൊരു കബൂൽ ചെയ്യുന്ന ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ ആഖിറത്തേക്ക് വേണ്ടിയുള്ള, പരലോകത്തേക്ക് വേണ്ടിയുള്ള ഇസ്തിഇദാദാണ്, തയ്യാറെടുപ്പാണ്. ഈ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹു മരണത്തെക്കുറിച്ച് ഓർത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മഹന്മാരായ സ്വഹാബികൾ, സലഫുകൾ ധാരാളമായി മരണത്തെ സംബന്ധിച്ചും മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിനെ സംബന്ധിച്ചും അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും പറഞ്ഞതായി കാണാൻ സാധിക്കും.
മഹാനായ സ്വഹാബി അബുദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, മൻ അക്തറ ദിക്റൽ മൗത്ത്, ആരെങ്കിലും മരണചിന്ത വർദ്ധിപ്പിച്ചാൽ, മരണത്തെക്കുറിച്ചുള്ള ആലോചനയും മരണത്തെക്കുറിച്ചുള്ള ചിന്തയും ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ, ഖല്ല ഫറഹുഹു വഖല്ല ഹസദുഹു, അവന്റെ അമിതമായ ആവേശവും ആഹ്ലാദവും കുറയും. അതുപോലെ തന്നെ വഖല്ല ഹസദുഹു, അവന്റെ അസൂയയും കുറയും. മരണത്തെക്കുറിച്ചുള്ള ധാരാളമായ ചിന്ത അവന്റെ അമിത ആവേശത്തെയും ആഹ്ലാദത്തെയും കുറക്കും, അതുപോലെ തന്നെ അസൂയയെ കുറക്കും. മറ്റുള്ളവരോട് അസൂയ വെക്കാൻ, മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നവന് സാധിക്കൂല എന്നുള്ളതാണ്. അപ്പോ മരണത്തെക്കുറിച്ച് ധാരാളമായി ആ ചിന്ത വർദ്ധിപ്പിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഹ്ലാദവും അമിതാവേശവും അതുപോലെ തന്നെ അവന്റെ അസൂയയും കുറയുമെന്ന് അബുദർദാഹു പറഞ്ഞു. അവരൊക്കെ ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവരുമായിരുന്നു എന്നുള്ളത് അവരുടെ ജീവിതം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും, ഒരു ചെറിയ പനി ബാധിക്കുമ്പോൾ വരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണത്തെക്കുറിച്ച് ഓർക്കുകയും മരണത്തെ സംബന്ധിച്ചതേം പാടുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ പനി ബാധിച്ചാൽ അദ്ദേഹം പറയും, കുല്ലും റീം മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗത് അദ്നാ മിൻ ശിറാഖീന അഹ്ലിഹി, എല്ലാ ആളുകളും അവരുടെ കുടുംബത്തോടൊപ്പം പകലുകൾ കഴിച്ചുകൂട്ടുകയാണ്, അവരുടെ കുടുംബത്തോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ വൽ മൗത് അദ്നാ മിൻ ശിറാഖീന അഹ്ലിഹി, അവന്റെ മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് എന്നുള്ളതാണ് വാസ്തവം. മരണം വളരെ അടുത്താണ്, പക്ഷെ അവർ അവരുടെ കുടുംബക്കാരോടൊത്ത് ആഹ്ലാദിച്ച് ആസ്വദിച്ച് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയൊക്കെ ഒഴിവാക്കി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ പനി ബാധിക്കുമ്പോൾ വരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പാടാറുള്ള ഒരു വരി പദ്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇങ്ങനെ മരണചിന്ത വർദ്ധിപ്പിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. വമൻ അക്തറ മിൻ ദിക്രിൽ മൗത്തി ഉക്രിമ ബി തലാത്തി അശിയാ, ആരെങ്കിലും മരണചിന്ത വർദ്ധിപ്പിച്ചാൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവൻ ആദരിക്കപ്പെടും. മൂന്ന് കാര്യങ്ങൾ അവന് കിട്ടും മരണത്തെക്കുറിച്ച്, ഞാൻ മരിക്കുമെന്ന ചിന്ത, അതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അവനവൻ മരിക്കുമെന്ന ചിന്ത ഉണ്ടായാൽ, അത് വർദ്ധിപ്പിച്ചാൽ മൂന്ന് കാര്യങ്ങൾ അവന് ലഭിക്കും. എന്തൊക്കെയാണത്? തഅജീലി തൗബ, പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള മനസ്സുണ്ടാകും. തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറയാനും ഇസ്തിഗ്ഫാർ നടത്താനും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാനും അവന് പെട്ടെന്ന് തോന്നും. ഞാൻ ഏത് സമയത്തും മരിക്കാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയുള്ള ആള് തിന്മകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങും. ഒന്നതാണ്. രണ്ട്, വഖനാഅത്തിൽ ഖൽബ്, ഹൃദയ സംതൃപ്തി. ഇനിയും കിട്ടണം കിട്ടണം, ദുനിയാവിൽ ഒരുപാട് സമ്പാദിക്കണം, എനിക്ക് പോരാ, ഇനിയും ഒരുപാട് കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാവുകയില്ല. സംതൃപ്തി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. എനിക്ക് അല്ലാഹു തആല ഒരുപാട് നൽകിയിട്ടുണ്ട്, ഈ ഉള്ളത് മതി, ഇതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്ന ചിന്ത, അതാണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ. അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, കുറച്ച് അതാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടുക, സംതൃപ്തിയുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത്. മരണചിന്ത വർദ്ധിപ്പിച്ചവരെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തിയുള്ളൊരു മനസ്സുണ്ടാവും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, വനശാത്തിൽ ഇബാദ, ഇബാദത്തൊക്കെ ചെയ്യാനൊരു ഉന്മേഷം ഉണ്ടാകും. മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവരെ അവന്റെ നമസ്കാരത്തിലും അവന്റെ മറ്റു ഇബാദത്തുകളിൽ ഒരു ഉന്മേഷവും ആവേശവും ഉണ്ടാകും. നമുക്കൊക്കെ അനുഭവം ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മുടെ അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ പിന്നീട് തൊട്ടടുത്തുള്ള നമസ്കാരത്തിൽ വല്ലാത്ത ഖുശു ഉണ്ടാകും. എന്താ കാരണം? നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നൊരു സമയമാണ്. നമ്മുടെ ഏറ്റവും അടുത്തൊരാൾ മരിച്ച സന്ദർഭം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. അന്നൊരു അടുത്ത ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ വല്ലാത്ത ഭയഭക്തിയായിരിക്കും. എന്താ കാരണം? അന്ന് നമ്മൾ കൂടുതലായി മരണത്തെക്കുറിച്ച് ആലോചിക്കും. അതുപോലെ തന്നെ വമൻ നസിയൽ മൗത ഉഖിബ ബി തലാത്തി അശിയാ, മരണത്തെ ആരെങ്കിലും അവഗണിച്ചാൽ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് ആരെങ്കിലും അകന്നാൽ, മരണത്തെ ആരെങ്കിലും മറന്നാൽ, മൂന്ന് കാര്യങ്ങളിൽ അവൻ പരീക്ഷിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും. മരണത്തെക്കുറിച്ച് ഒരാൾക്ക് ബോധമില്ലെങ്കിൽ അവനുണ്ടാകുന്ന ചില സ്വഭാവങ്ങളാണ്. തസ്ലീഫി തൗബ, തൗബ നീട്ടിക്കൊണ്ടുപോകും. നാളെ നന്നാകാം, പിന്നെ നന്നാകാം, അടുത്ത ആഴ്ച നന്നാകാം, അടുത്ത റമദാനിൽ നന്നാകാം, ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞ് നന്നാകാം, ഇങ്ങനെ തൗബ നീട്ടിക്കൊണ്ടുപോകും. മരണത്തെക്കുറിച്ച് ആലോചനയില്ലാത്ത ആൾക്ക്, ഞാനിപ്പം മരിക്കുന്നില്ല ബോധമുള്ള ആളുകൾക്കോ, അവർക്ക് കൂടുതൽ തെറ്റുകൾ ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവർ
തോപ ചെയ്യും. പക്ഷെ മരണത്തെക്കുറിച്ച് ആലോചനയും ചിന്തയും ഇല്ലാത്ത ആളുകൾ അവൾ അവരുടെ സമയത്തെ നീട്ടിക്കൊണ്ടുപോകും, അവരുടെ തോപയെ നീട്ടിക്കൊണ്ടുപോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വജർക്കിൽ കസാഫ്, അവർക്കൊന്നും മതിയാകൂല, മരണചിന്ത വർദ്ധിപ്പിക്കുന്നത് സംതൃപ്തിയുള്ള മനസ്സുണ്ടാവും എന്നിട്ട് നമ്മൾ പറഞ്ഞു. പക്ഷേ മരണചിന്തയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവന് മതിവരാത്ത മനസ്സുണ്ടാവും, ഇനിയും കിട്ടണം, ഒരുപാട് സമ്പാദിക്കണം, പോരാ, ഇനിയും ഒരുപാട് ഉണ്ടാക്കണമെന്ന ചിന്തയായിരിക്കും അവനുണ്ടാകുക. മതിയെന്ന് അവന് പറയൂല, അവൻ നിർത്തൂല, അവൻ ദുനിയാവിന് വേണ്ടി വീണ്ടും വീണ്ടും അവന്റെ മനസ്സിലെ ആർത്തിയുള്ള മനസ്സായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, ഒറ്റക്കാസൂലി അനിൽ ഇബാദ, ഇബാദത്തിനൊക്കെ ഒരു മടിയായിരിക്കും, നമസ്കരിക്കാനും അതുപോലെ തന്നെ ഇബാദത്തുകളൊന്നും ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാകൂല. കാരണം എന്താ, മരിക്കണം എന്നുള്ള ചിന്തയും ബോധം ഉണ്ടാകൂല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഉള്ള കാര്യങ്ങളാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. മഹാന്മാരായ സലഫുകളൊക്കെ അവരുടെ ജീവിതം നല്ല രൂപത്തിലേക്ക് മാറ്റിയത് എങ്ങനെ? അവരൊക്കെ നല്ല രൂപത്തിൽ, അല്ലെങ്കിൽ അവർ അവരുടെ ഇബാദത്തുമായി സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിതം അവസാനിപ്പിക്കാനുണ്ടായ കാരണങ്ങൾ എന്താ? അവർ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്തിരുന്നു എന്നുള്ളതാണ്. മഹാനായ അബു സഈദ് അൽ ഹസൻ ഇബ്നുൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്രകാരം, ദഖല അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല അലാ മരീദിൻ യഊദുഹു, ഹസനുൽ ബസ്രി റഹിമഹുല്ലാ ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയി. ആ രോഗിയുടെ അടുത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചു. ഫവജദഹു ഫീ സകറാതിൽ മൗത്ത്, ആ രോഗി സകറാത്തുൽ മൗത്തിലാണ്, മരണത്തിന്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകറാത്തുൽ മൗത്തിലാണ് ആ വ്യക്തി രോഗിയുള്ളത്. ആ സമയത്താണ് മഹാനായ താബിഈ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച മഹാനായ താബിഈയാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹം ആ ഒരു വ്യക്തി ഇങ്ങനെ മരിക്കുന്നത്, ആ സകറാത്തുൽ മൗത്തിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ അനുഭവം നേരിട്ട് മനസ്സിലാക്കുകയാണ്. فنظر الى قربه قربه وشده ما نزل به, അദ്ദേഹത്തിനുണ്ടായ പ്രയാസങ്ങളും അദ്ദേഹത്തിന് വന്നു ഭവിച്ചിട്ടുള്ള ആ പരീക്ഷണവും ആ വേദനാജനകമായ ആ സംഭവം അദ്ദേഹം കാണുകയാണ്. ഇത് കണ്ട് അദ്ദേഹം ഫറജ ഇല അഹ്ലിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. എങ്ങനെ അദ്ദേഹം തിരിച്ചുപോയത്? ബിഗൈരി ലൗനി ലദി ഖറജ ബിഹി മിൻ ഇൻദിഹി, അവർ അദ്ദേഹം വീട്ടിൽ നിന്ന് ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖഭാവം മറ്റൊന്നായിരുന്നു, തിരിച്ചുപോയപ്പോൾ അത് വേറൊന്നായിരുന്നു. അദ്ദേഹത്തിന്റെ കളർ വരെ ചേഞ്ചായി എന്ന പേടിച്ചിട്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ അദ്ദേഹം തിരിച്ചുപോയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന ഒരു മുഖഭാവവും ഒന്നുമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ കളർ തന്നെ, നിറം തന്നെ മാറിയ രൂപത്തിലായിരുന്നു എന്നുള്ളതാണ്. ഫഖാലുലഹു, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ, അദ്ദേഹത്തിന്റെ വീട്ടിലെ ആളുകൾ ഭക്ഷണം വിളമ്പി, ഭക്ഷണത്തിന് ക്ഷണിച്ചു ഹസൻ ബസ്രി റഹിമഹുല്ലയെ. പക്ഷേ അദ്ദേഹം കുടുംബക്കാരോട് പറഞ്ഞ വചനം കാണാൻ സാധിക്കും, യാ അഹ്ല, എന്റെ കുടുംബക്കാരെ, അലൈക്കും ബിത്വഅമിക്കും വശറാബിക്കും, നിങ്ങൾ ഭക്ഷണവും അതുപോലെ തന്നെ പാനീയവും കഴിച്ചുകൊള്ളുക, നിങ്ങൾ അതുമായി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ അത് മുറുകെ പിടിച്ചോളൂ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. പക്ഷേ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒരു മരണം നേരിൽ കണ്ട് തിരിച്ചു വരികയാണ്. അപ്പോ മരണ ഭക്ഷണത്തിന് വേണ്ടി കുടുംബക്കാരെ വിളിച്ചപ്പോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വചനമുണ്ട്, ഫവല്ലാഹി ലഖദ് റഅയ്തു മസ്റഅൻ ലാ അസാലു അഅ്മലുഹു ഹത്താ അൽഖാഹു, ഞാൻ ഇന്നൊരു ഭജനത്തെ കണ്ടു, ഇന്നൊരാൾ മരിക്കുന്നത് ഞാൻ കണ്ടു, ഇനി ആ മരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ മരണം എന്നെയും ബാധിക്കും എന്ന ബോധം എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അതിനെ കണ്ടുമുട്ടുന്നത് വരെയും ഞാൻ അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ്, ഇബാദത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. നീ ആ മരണം നേരിട്ട് കണ്ടിട്ടുണ്ട്, ആ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ മരണത്തെ ഞാൻ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ ഇബാദത്തെടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാ ഇവിടെ പറയുന്ന വചനം. ഇതൊക്കെ യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ചുള്ള ആലോചനയുടെ മഹാന്മാരായ സലഫുകൾ, മഹാന്മാരായ താബിഈകൾ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ, അല്ലെങ്കിൽ അവർ ജീവിച്ചു പോയ, അവർ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യമാണ് ദിക്റുൽ മൗത്ത്, മരണചിന്ത എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മരണത്തെ ചിന്തിച്ച് മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട്
മഹാനായ ഹസൻ ബസ്രി റഹിമഹുള്ള പറഞ്ഞല്ലോ, മരണത്തെ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കും, അഹ്മാലുൽ സ്വാലിഹ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞല്ലോ, വഅബുദ് റബ്ബക ഹത്താ യഅതിയക യഖീൻ, മരണം വരുന്നതേ വരെയും നീ എന്ത് ചെയ്യണം, ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. സുന്നോട് പറഞ്ഞതാണ്, നീ എന്റെ രക്ഷിതാവിനെ ആരാധിക്കണം മരണം വരുന്നത് വരെയും. അപ്പോ മരണം വരെ ഇബാദത്തെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കപ്പെട്ടിരുന്നു. നമ്മൾക്ക് അങ്ങനെയാണ്, മരിക്കുന്നത് വരെ വളരെ കുറഞ്ഞ കാലം. എത്രയാണ് എനിക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ തന്നെ എന്റെ മരണത്തിന്റെ തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ മരണം അല്ലാഹു തആല നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന വേളയിൽ തന്നെ മലക്കിനെ വിട്ടുകൊണ്ട് നമ്മുടെ ആയുസ് കണക്കാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ മരിക്കുക, എന്തായിരിക്കും നമ്മുടെ മരണത്തിന്റെ അവസ്ഥ, ഏത് രൂപത്തിലായിരിക്കും, എവിടെ വെച്ചായിരിക്കും എന്നൊക്കെ കൃത്യമായി അള്ളാഹു തആല എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അത് സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞൊരു ഹദീസ്, ഇദാ അറാദല്ലാഹു ഖബ്ള അബ്ദി ബി അർദിൻ, അള്ളാഹു തആല ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ, ഒരു അടിമയെ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ, ജഅലല്ലാഹു ലഹു ഇലൈഹാ ഹാജ, ആ സ്ഥലത്തേക്ക് ഒരു ആവശ്യം, ഒരു ഹാജത്ത് അള്ളാഹു തആല അവർക്ക് വെച്ചുകൊടുക്കും എന്നുള്ളതാണ്. ഖത്തറിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മരിക്കണമെന്ന് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. നമ്മളൊക്കെ എവിടെ വെച്ചാണ് മരിക്കുക എന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്, അവിടേക്ക് നമ്മൾ എത്തും. അതിന് വല്ല ആവശ്യവും അല്ലാഹു തരും. ഒരുപക്ഷെ ജോലിയാകാം, അല്ലെങ്കിൽ ചികിത്സയാകാം, പഠനമാകാം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹു തആല എന്ത് ചെയ്യും, അവിടേക്ക് ഒരു ആവശ്യം തരും, നമ്മൾ അവിടെ എത്തിയിരിക്കും. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലേക്ക് വിസ എടുത്ത് കടക്കെടുത്ത് പിന്നെ കടം വാങ്ങി വിസ എടുത്ത് ഗൾഫിലെത്തി പിറ്റേന്ന് തന്നെ ആക്സിഡന്റ് ആയി മരിക്കും. അപ്പൊ നമ്മൾ പറയും മരിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയും. അതെന്താ കാരണം? അല്ല തീരുമാനിച്ചതാണ് അവൻ അവിടെ വെച്ചാണ് മരിക്കുക. അപ്പൊ അവൻ കടം വാങ്ങും, വിസ എടുക്കും, പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും താല്പര്യമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ കൂടി അവൻ അവിടെ എത്തും. കാരണം അവൻ മരിക്കേണ്ടത് അവിടെയാണ്, അല്ലാഹു തആല അവിടെ അവൻ എത്തിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എവിടെ വെച്ച് അല്ലാഹു തആല മരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുവോ അവിടേക്ക് അല്ലാഹു തആല ഒരു ആവശ്യം നൽകുകയും അങ്ങനെ അല്ലാഹു തആല എന്ത് ചെയ്യും, അവനെ അവിടെ വെച്ച് പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ രൂപത്തിൽ നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം നമ്മുടെ ജീവിത മാനിലക്ക് നമ്മൾ മാറ്റണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിങ്ങളല്ലാതെ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്, നമ്മൾ സ്വർഗത്തിൽ പോകണം, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, നന്നായി ജീവിക്കണം, മരിക്കുമ്പോൾ നല്ല റഹത്തായി മരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മരിക്കുമ്പോൾ നന്നായി മരിക്കുക എന്നുള്ളതും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വല്ലാത്ത തൗഫീഖാണ്. അള്ളാഹു പ്രത്യേകം തൗഫീഖ് കൊടുത്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഒരുപാട് കാലം നന്നായി ജീവിച്ചു, അവസാനം തോന്നിവാസത്തിലും മോശപ്പെട്ട പ്രവർത്തനത്തിലും തിന്മകളിലും അധാർമിക പ്രവർത്തനങ്ങളിലും മുഴുകി തെമ്മാടിയായിക്കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ ഒരുപാട് കാലം നന്മ ചെയ്തു എന്നുള്ളത് പരിഗണിക്കൂല, അവന്റെ അവസാനമാണ് പരിഗണിക്കുക. ഇന്നമല്ല അമാലു ബിൽ ഖവാതീം, അമലുകൾ അല്ലാഹു തആല പരിഗണിക്കുക അവസാനം കൊണ്ടാണ്. അവസാനം എങ്ങനെ, മരിക്കുന്ന വേളയിൽ എങ്ങനെയാണ് എന്നാണ് അല്ലാഹു പരിഗണിക്കുക. ഒരുപാട് കാലം തിന്മ ചെയ്ത് ജീവിച്ചു, പിന്നീട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി, മരിക്കുന്ന വേളയിൽ ആ തൗബയുള്ള മനസ്സോടുകൂടിയാണ്, നന്നായി ഇരിക്കുന്ന വേളയിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ ഒരുപാട് കാലം തിന്മ ചെയ്തോന്നല്ല പരിഗണിക്കാം, അവൻ ആ നന്നായ സമയ പരിഗണിക്കുക. കാരണം മരിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനം. നമ്മളിപ്പോ കൃത്യമായി പള്ളിയിൽ വരുന്നു, നമസ്കരിക്കും, പക്ഷെ അവസാന സമയത്ത് നമ്മൾ മരിക്കുന്ന വേളയിൽ നമ്മൾക്ക് ഹിദായത്ത് നഷ്ടപ്പെട്ടാൽ വമ്പിച്ച നഷ്ടമായിരിക്കും അത്. അതുപോലെ തന്നെ ഒരുപാട് കാലം തിന്മയിൽ ജീവിച്ച ആളുകൾ അവർ നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, സ്വന്തത്തോട് അക്രമം കാണിച്ച ആളുകൾ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തോട് അവർ എന്ത് ചെയ്യേണ്ട,
നിരാശരാകേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു തആല എല്ലാം പൊറുക്കുന്നവനാണെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഖാത്തിമത്ത്, പര്യവസാനം നന്നാവുക എന്നുള്ളത്. മരിക്കുമ്പോ നന്നായി നല്ല രൂപത്തിൽ മരിക്കാൻ സാധിക്കുക എന്നുള്ളത്, ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം, മരിക്കുമ്പോ നന്നായി മരിക്കാൻ സാധിക്കുക, ഒരു നല്ല മരണം കാഴ്ചവെക്കാൻ സാധിക്കുക, നല്ല മരണത്തിന് വിധേയനായി മരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മരിക്കുമ്പോ നല്ല മരണം കാഴ്ചവെക്കാൻ സാധിക്കുക, നല്ല രൂപത്തിൽ അവന്റെ ജീവിതം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഒരടിമക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കലാണ്, ആ അടിമക്ക് തൗഫീഖ് ലഭിക്കലാണ്. എന്തിനുള്ള തൗഫീഖ്? അള്ളാഹ്ക്ക് വെറുപ്പുള്ള, അള്ളാഹ്ക്ക് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി, അതുപോലെ തന്നെ വത്തൗബതി, തൗബ ചെയ്തുകൊണ്ട്, തൗബ ചെയ്യാനുള്ള ഒരു തൗഫീഖ്, അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാക്കുന്ന, അള്ളാഹ്ക്ക് ദേഷ്യമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീഖ്, വന്നദമിനദ്ദുനൂബ്, തിന്മകളിൽ നിന്ന് ഖേദിക്കാനുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് മരിക്കുന്നതിന് മുമ്പ്. എന്തൊക്കെ പറഞ്ഞത്? അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാക്കുന്ന, അള്ളാഹ്ക്ക് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് മരിക്കുന്നതിന്റെ മുമ്പ്, മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ്. അതുപോലെ തന്നെ തൗബ ചെയ്യാനുള്ള അവസരം ലഭിക്കുക മരിക്കുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ തെറ്റുകളിൽ ഖേദിക്കാനുള്ള തൗഫീഖ് ലഭിക്കുക. അതുപോലെ തന്നെ വന്നദമി മിന ദുനൂബി വൽ മആസി, തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഖേദിക്കാനുള്ള തൗഫീഖ് ലഭിക്കുക. അതുപോലെ തന്നെ തൗഫീഖ് ലഭിക്കേണ്ട മറ്റൊരു കാര്യമാണ് മരണത്തിന് തൊട്ടു മുമ്പ് വൽ ഇഖ്ബാലി അല തഅതി വ അമാലിൽ ഖൈർ, നന്മ ചെയ്യാൻ, നന്മകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള, അതിലേക്ക് മുന്നിട്ട് വരാനും ധാരാളമായി ചെയ്യാനുള്ള തൗഫീഖ്. വൽ ഇസ്തിഖാമതി അലൈഹി ഹത്താ യാതിയഹുൽ മൗതു വ ഹുവ അലാ ഹാദൽ ഹാൽ, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് തൗബ ചെയ്ത് നിൽക്കുന്ന ഒരു വേളയിൽ, ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ ഒരു അവസ്ഥയിലായിരിക്കെ മരണം വന്ന് പിടികൂടുകയും അങ്ങനെ അവൻ മരിക്കുകയും ചെയ്യും. അതാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത്. മരിക്കുന്ന വേളയിൽ എല്ലാ നിലക്കും പാപങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നന്മകളിൽ മുന്നേറുന്ന ഒരു വേളയിൽ മരിക്കുന്നതിനാണ് എന്ത് പറയാ? ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുവല്ലാത്ത അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹുവിനോട് നമ്മൾ സദാ ചോദിക്കേണ്ട വിഷയമാണ്, അള്ളാഹുവെ മരിക്കുന്ന വേളയിൽ നല്ല ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമാക്കേണ്ടതിന്റെ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞ ഹദീസ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, അള്ളാഹു തആല ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ, ഇസ്തഅമലഹു, അള്ളാഹു തആല അടിമയെ ഉപയോഗിക്കും, അള്ളാഹു തആല അടിമയെ ഉപയോഗിക്കും. അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യസ്തഅമിലു, എങ്ങനെയാണ് അള്ളാഹു ഒരു അടിമയെ ഉപയോഗപ്പെടുത്തുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. അല്ലാഹു തആല ഒരു അടിമയെ ഇസ്തിഅമാല നടത്തി എങ്ങനെ? ആ അടിമയ്ക്ക് സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീഖ് അല്ല കൊടുക്കും മരിക്കുന്നതിന് മുമ്പ്. സുമ്മ യഖ്ബിദുഹു അലൈഹി, എന്നിട്ട് അല്ലാഹു തആല എന്ത് ചെയ്യും? സൽക്കർമ്മം ചെയ്യാൻ അവസരം കൊടുക്കുകയും എന്നിട്ട് അല്ലാഹു തആല അവന്റെ റൂഹിനെ പിടിക്കുകയും ചെയ്യും. ഇതാണെന്ത്? അല്ലാഹു ഒരു അടിമയ്ക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അത് ചെയ്യുന്ന പ്രവർത്തനം. നമ്മൾക്കൊക്കെ അള്ളാഹു അങ്ങനെ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. എങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുക? നമ്മൾ ചെമ്മാടികളായി ജീവിച്ചാൽ, അള്ളാഹുവിനെ ശുക്ർ ചെയ്യാതെ ജീവിച്ചാൽ എങ്ങനെ അള്ളാഹു തആല നമ്മൾക്ക് ഖൈർ ഉദ്ദേശിക്കും? അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമയായി, അള്ളാഹുവിനോട് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന, സൽക്കർമ്മങ്ങളിൽ മുഴുകുന്ന ഒരു അടിമയായാൽ മാത്രമേ അള്ളാഹുവിന്റെ ആ തൗഫീഖ് ലഭിക്കുള്ളൂ. അള്ളാഹു നന്മ ഉദ്ദേശിക്കണമെങ്കിൽ ആ നിലയ്ക്ക് നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, അള്ളാഹു തആല ഒരു അടിമയ്ക്ക് നന്മ ഉദ്ദേശിച്ചാൽ, തഹറഹു ഖബ്ല മൗതി, മരണത്തിന് മുമ്പ് അള്ളാഹു തആല അവനെ ശുദ്ധിയാക്കും. ഒരു അടിമയ്ക്ക് അള്ളാഹു തആല നന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹു എന്ത് ചെയ്യും? ആ അടിമയെ ശുദ്ധീകരിക്കും, ശുദ്ധിയാക്കും അള്ളാഹു തആല. ഖാലു, അപ്പൊ സഹാബത്ത് ചോദിച്ചു, വമാ തുഹൂറുൽ അബ്ദ്, ഒരു അടിമയെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? എന്താണ് ഒരു അടിമയെ ശുദ്ധീകരിക്കുക എന്നത്, അള്ളാഹു തആല ശുദ്ധീകരിക്കുക എന്നതിന്റെ അർത്ഥം? റസൂലുള്ള പറഞ്ഞു, അഹമലുൻ സാലിഹുൻ യുൽഹിമുഹു ഇയ്യാഹു,
സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവനെ തോന്നിപ്പിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്തു എന്ന് അല്ലാഹു അവനെ മനസ്സിൽ ഇട്ടുകൊടുക്കും.
ഹത്താ യഖ്ബിളഹു അലൈഹി, ഏതുവരെ? അല്ലാഹു തആല അവനെ മരിപ്പിക്കുന്നത് വരെ. അപ്പൊ അല്ലാഹു തആല ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ച അല്ലാഹു തആല അവനെ ശുദ്ധീകരിക്കും. ശുദ്ധീകരിക്കെങ്ങനെ? നമ്മളോട് നന്മ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല അങ്ങനെ തോന്നിപ്പിക്കും. അപ്പൊ നമ്മൾ നന്മ ചെയ്യും മരിക്കുന്നത് വരെ. അത് അല്ലാഹു ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്.
അപ്പോ ഈ നിലക്ക് നല്ലൊരു പര്യവസാനം മരിക്കുന്ന വേളയിൽ നന്നായി മരിക്കാൻ സാധിക്കുക എന്നുള്ളത് വമ്പിച്ച ഭാഗ്യമാണ്. മരിക്കുന്ന വേളയിൽ വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന വേളയിലൊക്കെയാണ് മരിക്കുന്നതെങ്കിലോ, സൂഉൽ ഖാത്തിമ മോശപ്പെട്ട പര്യവസാനാണെങ്കിലോ, അത് വമ്പിച്ച നഷ്ടമാണ്. രണ്ടാമതൊരു അവസരമല്ല. അതുകൊണ്ട് നമ്മളിത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ പുസ്തകത്തിലുള്ളത്, ഇതൊരു പുസ്തകമാണ്, ഇതിന്റെ ഫോട്ടോ കോപ്പിയാണ്. ഇവിടെ ഇതിലുള്ളത് നല്ല മരണം, ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനത്തിന്റെ 10-25 അടയാളങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന് രണ്ട് രൂപത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. രണ്ട് രൂപത്തിൽ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, മരിക്കുന്ന വ്യക്തിക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ. മരിക്കുന്ന വ്യക്തിക്ക് ആ മരണവേളയിൽ തന്നെ മനസ്സിലാകും എന്റെ മരണം നല്ല മരണമാണോ എന്നുള്ളത്. ആ നിലക്ക് ഒന്ന്. അതുപോലെ തന്നെ നല്ല മരണത്തിന്റെ, നല്ല പര്യവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ട ഒന്നാണ് എന്ത്? ആ അടിമക്കുമായ അരിഹുൽ അബ്ദുൽ മുഹ്തളറു ഇൻദഹ്തിലാരിഹി, മരണം വരുന്ന വേളയിൽ ആ മരണമാസന്നമായ വ്യക്തിക്ക് മാത്രം മനസ്സിലാകുന്നത്. അത് ആ വ്യക്തിക്ക് മാത്രം മനസ്സിലാകുള്ളൂ. രണ്ടാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ അലാമാതുൻ ഖാതിമത്തിൽ തദ്ഹറുൽ ഇന്നാസ്, നല്ല മരണത്തിന്റെ ചില അടയാളങ്ങൾ, അത് ജനങ്ങൾക്ക് വെളിവാകും, ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ചില അടയാളങ്ങൾ. ഇങ്ങനെ രണ്ട് രൂപത്തിൽ തിരിച്ചതായി കാണാൻ സാധിക്കും. ഒന്നാമത്തതിനുള്ള തെളിവെന്താ? മരണമാസന്നായ വ്യക്തിക്ക് തന്നെ ഇതൊരു നല്ല പര്യവസാനമാണ്, എന്റെ മരണം നല്ല മരണമാണ് എന്ന നിലക്ക് അവന് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അല്ലാഹു തആല സൂറത്തുൽ ഫുസ്സിലത്തിലെ 30-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്ന് പറയുകയും, സുമ്മസ്തഖാമു, പിന്നീട് നേരെ ചൊവ്വെ നിലകൊള്ളുകയും ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്ത വ്യക്തികൾ. റബ്ബുനല്ലാഹ് എന്ന് പറയണം. റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ? എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ച്, എന്നെ പരിപാലിക്കുന്ന, എന്നെ പോറ്റി വളർത്തുന്ന റബ്ബ് അല്ലാഹു ആണെന്ന് ഒരാൾ മനസ്സറിഞ്ഞത്, പഠിച്ചറിഞ്ഞ് പറഞ്ഞാൽ പിന്നെ അവൻ ശിർക്കെയ്യൂല, കുഫ്രെയ്യൂല. അവന്റെ ആവലാദികളും വേവലാദികളും സങ്കടങ്ങളും അല്ലാഹുവിനോട് മാത്രമേ പറയുള്ളൂ. അവൻ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അവനവന്റെ തേട്ടങ്ങൾ അല്ലാഹുവിലേക്ക് മാത്രമേ തിരിച്ചുവിടുള്ളൂ. റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കിയവൻ. സുമ്മസ്തഖാമു, എന്നിട്ട് പിന്നെ ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോവുക. യാതൊരു പിശാചിന്റെയും അതുപോലെ തന്നെ മനുഷ്യ പിശാചിന്റെയും ഒക്കെ ദലാലത്തിന്റെ മാർഗത്തിലേക്ക് അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഇസ്തിഖാമത്തോടുകൂടി നേരെ ചൊവ്വെ മരണം വരെ നിലകൊള്ളുക. അത്തരത്തിലുള്ള ആളുകൾ അവർ മരിക്കുന്ന വേളയിൽ മലായിക്കത്തുകൾ അവിടെ ഇറങ്ങും. അവർ മരിക്കുന്ന വേളയിൽ മലായിക്കത്തുകൾ അവരുടെ ഇറങ്ങിയിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. മരണവേളയിൽ മലായിക്കത്തുകൾ ആചരാവും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ പേടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. എന്താ പേടി സങ്കടമുള്ള വ്യത്യാസം? സങ്കടം എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തുകൊണ്ടാണ് സങ്കടപ്പെടുക, അല്ലെ? നമ്മൾ കഴിഞ്ഞ കാര്യത്തെ ഓർത്തുകൊണ്ടാണ് നമുക്ക് സങ്കടം ഉണ്ടാകുക. പേടിയോ വരാനിരിക്കുന്ന വിഷയത്തിലുണ്ടാകുക. അപ്പൊ വരാനിരിക്കുന്ന വിഷയത്തിൽ പേടിയുമില്ല, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾ സംഭവിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾക്ക് പേടി സങ്കടപ്പെടേണ്ടതുമില്ല. എന്നിട്ട് പറഞ്ഞിട്ട് പറയും, അബ്ഷിറു ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗത്തെ സംബന്ധിച്ച് നിങ്ങൾ സന്തോഷം കൊള്ളുക എന്ന് പറയും. ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ ആ മരിക്കുന്ന വേളയിൽ ആ മരണമാസന്നമായ വ്യക്തിക്ക് മലായിക്കത്തുകൾ വന്ന് അവരോട് പറയുന്ന കാര്യമാണ്. ഇത് കുറച്ചിൽ ആളുകൾക്ക് മനസ്സിലാകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതിനോട് തുല്യമായ ഒരു ഹദീസ് പറയുന്നത് കാണാൻ സാധിക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യാം, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു,
ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അള്ളാഹു അവനെ കണ്ടുമുട്ടണമെന്നും ആഗ്രഹിക്കും.
വമൻ കരിഹ ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആരെങ്കിലും വെറുത്താൽ, ആർക്കെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ, കരിഹ അല്ലാഹു ലിഖാഅഹു, അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നതിന് വെറുക്കും. അപ്പോ ഫഖുൽ ത്വായിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചോദിച്ചു, യാ നബി അല്ലാഹ് അകറാഹിയത്തുൽ മൗത്ത്,
റസൂലേ ഇതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആരെങ്കിലും വെറുത്താൽ അള്ളാഹു അവനെ
കണ്ടുമുട്ടുന്നതും വെറുക്കും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മരണത്തെ വെറുക്കലാണ്. ഫകുല്ലുനായി നക്റഹുൽ മൗത്ത്, ഞങ്ങൾക്കെല്ലാവർക്കും മരണത്തെ വെറുപ്പാണ്. അപ്പൊ മരണത്തെ വെറുക്കുക എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. റസൂലുള്ള പറഞ്ഞു, ലൈസ കദാലിക, അതല്ല, മറിച്ച് വലാക്കിന്നൽ മുഅ്മിന ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹി വറിദ്വാനിഹി വജന്നതിഹി, ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസി, അവൻ മരിക്കുന്ന വേളയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ ജന്നത്ത്, അവന്റെ സ്വർഗത്തെ സംബന്ധിച്ചൊക്കെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ, മരിക്കുന്ന വേളയിൽ മലായിക്കത്തുകൾ എന്ന് പറയല്ലോ, സ്വർഗമാണ് അല്ലെങ്കിൽ ആ നിലക്ക് ആ വിഷയം പറയാൽ, അഹബ്ബ ലിഖാ അല്ലാഹ്, അപ്പൊ ആ അടിമക്ക് അള്ളാഹുവിനെ കാണാൻ കൊതിയായിരിക്കും, ഇഷ്ടായിരിക്കും. എന്നാൽ വഇന്നൽ കാഫിറ, കാഫിറായ ഒരു വ്യക്തി, ഇദാ ബുശ്ശിറ ബിഅദാബില്ലാഹി വസുഖ്തിഹി,
അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ കോപത്തെ സംബന്ധിച്ചും അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ,
കരിഹ ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവർക്ക് വെറുപ്പായിരിക്കും. അപ്പോ കരിഹ അല്ലാഹു ലിഖാഅഹു, അല്ലാഹു അവരുടെ കണ്ടുമുട്ടുന്നതും വെറുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിനർത്ഥം എന്താ, ഈ മരണവേളയിൽ തന്നെ മനസ്സിലാകും അവന്റെ മുന്നോട്ടുള്ള അവന്റെ യാത്രയിൽ അവൻ അനുഭവിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത് മരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് എങ്കിൽ, പുറമെ വ്യക്തമാകുന്ന അടയാളങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. നല്ല മരണത്തിന്റെ ചില ലക്ഷണങ്ങളും അടയാളം, നല്ല പര്യവസാനത്തിന്റെ ചില ലക്ഷണങ്ങളും പിന്നെ അടയാളങ്ങളും, അതുപോലെ തന്നെ ലക്ഷണങ്ങളെ സംബന്ധിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ചേർത്ത് വച്ചതായി കാണാൻ സാധിക്കും. മഹാനായ അൽ അല്ലാമ അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന ഒരു വചനം നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും ഈ വിഷയത്തിൽ, ഇന്ന ശാരി അൽ ഹക്കീമ, ഹക്കീമായ മതങ്ങൾ ഉണ്ടാക്കിയ ശാരിയായ അല്ലാ, ഖദ് ജഅല അലാമാതിൻ ബയ്യിനാതിൻ യുസ്തദല്ലു ബിഹാ അലാ ഹുസ്നി ഖാതിമ, അല്ലാഹു തആല ശാരിയായ അല്ലാഹു തആല എന്ത് ചെയ്തു, വ്യക്തമായ ചില അടയാളങ്ങൾ നമ്മൾക്ക് അറിയിച്ചു തന്നു, ഏതാണ് നല്ല പര്യവസാനം എന്ന് നമ്മൾക്ക് കണ്ട് മനസ്സിലാക്കാനും തെളിവ് പിടിക്കാനും നമ്മൾക്ക് സൗകര്യം എന്ന നിലക്ക് അല്ലാഹു തആല അത് നിശ്ചയിച്ചു. കതബല്ലാഹു തആല ലനാ ബിഫദ്ലിഹി വമന്നിഹി, അല്ലാഹു തആല അല്ലാഹു അത് രേഖപ്പെടുത്തി, അല്ലാഹുവിന്റെ അനുഗ്രഹം, അല്ലാഹുവിന്റെ ഔദാര്യം എന്ന നിലക്ക് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നല്ല മരണത്തിന്റെ, നല്ല പര്യവസാനത്തിന്റെ ചില അടയാളങ്ങൾ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. ആ കാര്യം അതുമായി കൊണ്ട്, ആ നല്ല അടയാളങ്ങളുമായി കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ, ഖാനത്തു ലഹു ബിശാറ വയാലഹ മിൻ ബിശാറതിൻ, അവന് സന്തോഷ വാർത്തയുണ്ട്. വയാലഹ മിൻ ബിശാറ, ഈ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ എത്ര നല്ല സന്തോഷ വാർത്തയാണ് എന്ന് അല്ലാമ അൽബാനി റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് വിശദീകരിക്കാം ഏതൊക്കെയാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത് നല്ല മരണത്തിലെ ലക്ഷണങ്ങൾ. 10-25 കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാം. സമയം എപ്പോഴാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടി? ബാങ്കിന് ബാങ്കിന് മുമ്പ് നിന്നിട്ടുണ്ടോ? ആ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബാങ്ക് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി പറഞ്ഞിട്ട് നിർത്താം. നമസ്കരിക്കാൻ 15 മിനിറ്റ് ഉണ്ട്. നമസ്കാരം. ഒന്ന്, നുതഖുഹു ബിശഹാദതി ഇൻദൽ മൗത്ത്, മരണസമയത്ത് ഷഹാദത്ത് കലിമ ഉച്ചരിക്കുക, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു ഷഹാദ, കലിമത്തുൽ ഹഖ്, കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തുൽ തൗഹീദ്, ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് മരിക്കുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ സാധിക്കുക, മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക എന്നുള്ളത് നല്ല മരണത്തിന്റെ അടയാളമാണ്, ലക്ഷണമാണ്. ആർക്കാണ് അത് സാധിക്കുക? അള്ളാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് സംബന്ധിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് നീ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പ്രത്യേകം അല്ല പറഞ്ഞ വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിച്ചു മനസ്സിലാക്കി അതിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് മാത്രമേ നാളെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവന് മാത്രമേ മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രയാസം കൂടാതെ ഉച്ചരിക്കാനും മരിക്കാനും സാധിക്കുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി മനസ്സിലാക്കിയവന് ശിർക്ക് സംഭവിക്കും? ഒരിക്കലും സംഭവിക്കൂല. ഇബാദത്തുകളുടെ വ്യത്യസ്തമായ ഇനങ്ങൾ അവൻ അല്ലാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് തിരിച്ചുവിടൂല. ഇബാദത്തുകളായിട്ട് എന്തൊക്കെയുണ്ടോ, പ്രാർത്ഥനയാണെങ്കിലും അതുപോലെ തന്നെ നമസ്കാരമാണെങ്കിലും ഹജ്ജാണെങ്കിലും തവക്കുലാണെങ്കിലും ഖൗഫാണെങ്കിലും റജാണെങ്കിലും എന്തൊക്കെയാണോ ഇബാദത്തുകളായി അല്ലാഹു തആലയും റസൂലും പഠിപ്പിച്ചിട്ടുള്ള ഏത് കാര്യങ്ങളും അല്ലാഹു അല്ലാത്ത ആരിലേക്കും ഒരു സൃഷ്ടിയിലേക്കും, അത് പ്രവാചകന്മാരാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, എത്ര വലിയ മലായികത്തികളാകട്ടെ, ആരായിരുന്നാലും അല്ലാഹു അല്ലാത്ത ഒരാളിലേക്ക് അവൻ തിരിച്ചുവിടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി മനസ്സിലാക്കിയവൻ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അല്ലെങ്കിൽ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അവന് മരിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായി ആ രൂപത്തിൽ ജീവിച്ചവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ താല്പര്യം എന്തെന്നറിയാതെ ഒരാൾ മുന്നോട്ട് പോയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും മരിക്കുന്ന വേളയിൽ ചെല്ലാൻ സാധിക്കില്ല. അത് കൃത്യമായി പഠിക്കണം. അത് ഒന്ന്, അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്, വ്യത്യസ്തമായ ഹദീസുകളുണ്ട്. എല്ലാ കാര്യത്തിനും ഓരോ ഹദീസുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയില്ല, നാലഞ്ചോ കാര്യങ്ങൾ പറയാം. രണ്ടാമത്തെ ഒരു കാര്യം, അൽ മൗതു ബിറഷ്ഹിൽ ജബീൻ, നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക. മരിക്കുമ്പോ നെറ്റിത്തടം വിയർക്കുക. മഹാനായ ബുറൈദ ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, അദ്ദേഹം ഖുറാസാൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഫഅദഖല്ലഹു വഹു മരിയം, രോഗിയായ തന്റെ സുഹൃത്തിനെ അദ്ദേഹം സന്ദർശിക്കുകയാണ്. സഹാബിയാണ്, തന്റെ രോഗിയായ ഖുറാസാനിലുള്ള സുഹൃത്തിനെ അദ്ദേഹം സന്ദർശിക്കുന്ന വേളയിൽ ഫവജദഹു ബിൽ മൗത്ത്, രോഗി മരിക്കാനായിട്ടുണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, രോഗി മരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം തന്റെ സുഹൃത്തായ ആ രോഗിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കുകയാണ്. വൈദാഹു വയഅറഖു ജബീനുഹു, ആ സമയത്ത് ആ വ്യക്തിയുടെ നെറ്റിത്തടങ്ങനെ വിയർക്കുന്നുണ്ട്. ഈ സമയത്ത് ബുറൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അക്ബർ, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൗതുൽ മുഅ്മിനി ബിഅറഖിൽ ജബീൻ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? സഹാബി പറയാണ്, മൗതുൽ മുഅ്മിനി ബിഅറഖിൽ ജബീൻ, സത്യവിശ്വാസിയുടെ മരണം നെറ്റിത്തടം വിയർത്തുകൊണ്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സത്യവിശ്വാസിയുടെ മരണം എന്തായിരിക്കും? നെറ്റിത്തടം വിയർത്തുകൊണ്ടായിരിക്കും. അപ്പൊ നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക എന്നുള്ളത് ആർക്കുള്ളതാണ്? സത്യവിശ്വാസികൾക്കുള്ളതാണ്. അത് നല്ല മരണത്തിന്റെ ഒരു ലക്ഷണമാണ്, ഹസ്നുൽ ഖാത്തിമയുടെ ഒരു അലാമത്തായി നമ്മളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം, അൽ മൗതു ലൈലത്തൽ ജുമുഅ ഔ നഹാറഹ, വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ മരിക്കുക. വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ മരിക്കുക. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കണക്കനുസരിച്ച് വ്യാഴാഴ്ച രാത്രി. വ്യാഴാഴ്ച രാത്രിയാണ് എന്ത് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്? അറബിയിൽ എന്താണ് ആരംഭിക്കുന്ന ദിവസം തുടങ്ങുന്നത്? മഗ്രിബിന് ശേഷമാണ്. അപ്പൊ വെള്ളിയാഴ്ച തുടങ്ങ ശരിക്കും യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കനുസരിച്ച് വ്യാഴാഴ്ച രാത്രിയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകലും, വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിലോ ആരെങ്കിലും മരിച്ചാൽ എന്താണ് അതിന്റെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅ ഇല്ലാ വഖാഉല്ലാഹു ഫിത്നത്തൽ ഖബർ. ഒരു മുസ്ലിമുമില്ല അവൻ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരിക്കുന്നു. എങ്കിൽ ഇല്ല വഖാഉല്ലാഹു ഫിസ്നതൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്താതെ എന്നാണ്. വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അവന് ഖബർ ശിക്ഷ ഉണ്ടാകൂല, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തും, ഖബർ ശിക്ഷയിൽ നിന്ന് അവനെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഏതെങ്കിലും ഒരു മുസ്ലിം മരിച്ചാൽ എന്നാണ്, മാമിൻ മുസ്ലിമിൻ എന്നാണ് പറഞ്ഞത്. മുസ്ലിമാകണം. നമ്മളെന്താ മുസ്ലിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത്? നമ്മളൊക്കെ പേരുകൊണ്ട് മുസ്ലിങ്ങളാണ്, ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നവരാണ്, അല്ലെങ്കിൽ ജന്മന മുസ്ലിങ്ങളാണ്. പക്ഷെ അള്ളാഹുവിന്റെ രേഖയിൽ നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പരിശോധിക്കണം. فقدمنا الى ما عملوا من عمل وجعلناه هباء منثورا. ലോകത്തെ കാഫിറുകളുടെ അമലുകളെ പ്രവർത്തനങ്ങൾ അല്ലാഹു പറപ്പിക്കുന്ന പാറ്റിക്കറത്തുന്ന അല്ലെങ്കിൽ ആ നിലക്കുള്ള ധൂളിയാക്കി മാറ്റി. കർമ്മങ്ങൾ പൊളിച്ചു കളയുമല്ല കാഫിറുകളുടെ അമലുകളെ എന്ന് പറഞ്ഞാൽ എന്താ? കുഫർ ശിർക്ക് സംഭവിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ നമ്മൾ മുസ്ലിങ്ങളല്ല, പേരുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായിരിക്കും. നമ്മളിവിടെ എല്ലാവരും മുസ്ലിം പേരുകളൊക്കെ വിളിച്ച് നമ്മൾ മുസ്ലിങ്ങളാണെന്ന ധാരണയിൽ പോകും. പക്ഷെ നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മൾ കാഫിറായിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ, അള്ളാഹുവിന്റെ രേഖയിൽ നമ്മൾ കാഫിറും മുസ്ലിക്കും മുർത്തദ്ദുമായിരിക്കും. എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ ശിർക്കോ കുഫറോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ലതോ സംഭവിച്ചിട്ടുണ്ടാകും. നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കണം. പലതുണ്ട്, ഇതിൽ വിശദീകരിക്കാൻ സമയമല്ല. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ നമ്മൾ മുസ്ലിങ്ങൾ പഠിക്കണം. നമ്മൾ ഈ മുഅ്മിനാണോ കുഫറിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, തൗഹീദുള്ള മുവഹീദുകളാണോ ശിർക്കിനെ കുറിച്ച് മനസ്സിലാക്കണം. കാരണം എന്തിനാ? ശിർക്കും കുഫറും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിൽ ഇസ്ലാം ദുർബലപ്പെടുത്തുന്ന, ഇസ്ലാമിനെ ഇല്ലാതെയാക്കുന്ന, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന 10 കാര്യങ്ങൾ അദ്ദേഹം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന ചെറിയൊരു റിസാല, ഒരു ലേഖനമുണ്ട് അദ്ദേഹത്തിന്. ധാരാളക്കണക്കിന് വിവരണങ്ങളും ഷർഹുകളുമുള്ള ഒരു റിസാലയാണത്, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന 10 കാര്യങ്ങൾ. നമ്മളത് പഠിക്കണം, മനസ്സിലാക്കണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. കാരണം നമ്മൾ മനസ്സിലാക്കണം, ശിർക്കിനും കുഫറിനും നാളെ അള്ളാഹു യാതൊരു ഒഴിവ് കൈവും തരൂല. പൊർക്കുൽ അള്ളാഹു അറിഞ്ഞിട്ടില്ല, അറിയാതെ ചെയ്തതാണ് എന്നൊക്കെ കുഫറിനും ശിർക്കിനും പറയാൻ പറ്റൂല. കുഫറും ശിർക്കും ചെയ്താണ് മരിക്കുന്നതെങ്കിലോ നാളെ പരലോകത്ത് ഇതിനെ അറിഞ്ഞിട്ടില്ലായിരുന്നു, അറിയില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് പഠിച്ചു മനസ്സിലാക്കേണ്ട വേണം. എന്താണ് കുഫ്ർ, എന്താണ് ശിർക്ക്, എന്താണ് ഈമാൻ, എന്താണ് തൗഹീദ്, എന്തൊക്കെയാണ് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ, അതെന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളത് മാറിയിരിക്കണം. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അത്തരത്തിൽ കൃത്യമായ ഒരു മുസ്ലിമാണോ അവൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഖബർ ശിക്ഷയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതും ഒരു നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞൊരു ഹദീസ് റസൂലുള്ള പറഞ്ഞു, അൽ മുറാബിത്തു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നട അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽക്കാരനായി നിൽക്കുന്ന വ്യക്തി, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ ഭടനായി നിൽക്കുകയും അങ്ങനെ മരിക്കുകയും ചെയ്ത വ്യക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു, കുല്ലു മയ്യത്തിൻ യുഖ്തമു അലാ അമലി, എല്ലാ മയ്യത്തും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ അമലുകൾക്ക് സീല് വെക്കപ്പെടും. പിന്നെ അവർക്ക് അമലുകൾ എന്ത് ചെയ്യില്ല, അവർക്ക് അമലുകൾ പിന്നീട് അമൽ ചെയ്യാൻ പറ്റൂല, അവരുടെ അമലുകൾ നിൽക്കും. ഇല്ലല്ലതി മാത്ത മുറാബിത്തം ഫീ സബീലില്ല, എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ ഭടനായി നിന്നുകൊണ്ട് കാവൽക്കാരനായി അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽക്കാരനായി നിൽക്കുകയും മരിക്കുകയും ചെയ്ത വ്യക്തി, അവനെ സംബന്ധിച്ച് റസൂലുള്ള പറയാണ്, ഫൈന്നഹു യുൻമാലഹു അമലുഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ വരെയും അവന്റെ അമലുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാൾ വരെയും വയഅ്മനു ഫിത്നത്തുൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അവൻ സുരക്ഷിതനാവുകയും ചെയ്യും. മനസ്സിലായോ? ഖബർ ശിക്ഷ ഉണ്ടാവില്ല, മാത്രമല്ല ഖിയാമത്ത് നാൾ വരെയും അവന്റെ അമലുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവല് നിന്നുകൊണ്ട് അങ്ങനെ മരിച്ചവനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നല്ല മരണമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതിന്റെ ഒരു അടയാളമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ അലാമത്തായിക്കൊണ്ടാണ് വിശദീകരിച്ചത്. അഞ്ചാമത്തൊരു കാര്യം, അൽ മൗത്തു ബിൽ മദീനത്തിൽ മുനവ്വറ, മദീനയിൽ വെച്ച് മരിക്കുക. മദീനയിൽ വെച്ച് മരിക്കുക എന്നുള്ളതും ഒരു നല്ല മരണമാണ്. കാരണം റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മനിസ്തത അൻ യമൂത ബിൽ മദീന, ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫൽ യമൂത് ബിഹ, അവിടെ വെച്ച് അവൻ മരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യണമെന്നല്ല. അതിന്റെ വിശദീകരണം മഹാന്മാരായ സഹാബികൾ അവരുടെ ജീവിതത്തിൽ കാണിച്ചെന്ന് കാണാൻ സാധിക്കും. കാരണം റസൂൽ എന്താ പറഞ്ഞത്, മദീനയിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ ഫഇന്നഹു അശ്ഫഉ ലിമൻ യമൂതു ബിഹാ, മദീനയിൽ വെച്ച് മരിച്ചവനെ അവന് വേണ്ടി ഞാൻ നാളെ പരലോകത്ത് ശുപാർശ ചെയ്യും, അവനെ ഞാൻ ശഫാഅത്ത് ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മദീനയിൽ വെച്ച് മരിക്കാൻ എങ്ങനെ സാധിക്കുക? മദീനയിൽ വെച്ച് മരിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്നെ മരിപ്പിക്കുമ്പോ മദീനയിൽ വെച്ച് മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ മകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ റസൂഖി ജനാതതൻ ഫീ സബീലിക, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണമേ, ഷഹാദ രക്തസാക്ഷിത്വം എനിക്ക് നീ നൽകണമേ, വജ്അൽ മൗതി ഫീ ബലദി റസൂലിക, എന്റെ മരണം നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ചാക്കണമേ എന്ന് റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നില്ല, എന്റെ മരണം നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ചാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അഫ്സാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വഅന്നാ യകൂനു ഹാദാ, ഇതെങ്ങനെ സംഭവിക്കും മദീനയിൽ വെച്ച് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷഹാദത്തിനെ ചോദിച്ചുകൊണ്ട് മരിക്കുക എന്നുള്ളത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, യഅ്തില്ലാഹു ബിഹി ഇദാ ശാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് നടക്കും. അല്ലാഹു ഉദ്ദേശിക്കണല്ല അല്ലാഹു ചെയ്യാം. ഉമർ റളിയല്ലാഹുവിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു ഫമാത ഷഹീദൻ, ഷഹീദായി കൊണ്ടാണ് മരിച്ചത്, യുദ്ധത്തിലല്ലെങ്കിലും കൊന്നതല്ലേ. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ സൗകര്യമുണ്ട്, അല്ലാഹു അലം. ശുഹദാക്കൾ എന്ന വിഷയം, ഷഹീദും ഫി ദുനിയ, ഷഹീദും ഫിൽ ആഖിറ, ഷഹീദും ഫി ദുനിയ വൽ ആഖിറ, വ്യത്യസ്തമായ രൂപത്തിൽ പരലോകത്തും ഇഹലോകത്തും ഷഹീദാകുന്ന, പരലോകത്ത് മാത്രം ഷഹീദായിട്ടുള്ള, ദുനിയാവിൽ മാത്രം ഷഹീദായിട്ടുള്ള ശുഹദാക്കളുടെ വ്യത്യസ്തമായ രൂപം, അത് വിശദീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അങ്ങനെ കൊല്ലപ്പെട്ട ആള്, വദുഫീനബിൽ മദീന, മദീനയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുകയും അവിടെയാണ് കബറടക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോ മദീനയിൽ വെച്ചുകൊണ്ട് മരിക്കുക എന്നുള്ളതും എന്താണ് നല്ല മരണം. ആറാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുക, അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുക എന്നുള്ളത്, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, അസ്നത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ സദ്രി, റസൂലിനെ ഒരിക്കൽ ഞാൻ എന്ത് ചെയ്തു, എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, എന്താ റസൂൽ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖല ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അതോടുകൂടി അവൻ മരണപ്പെടുകയും അവന്റെ ജീവിതം പരിസമാപ്തി കുറിക്കപ്പെടുകയും അവന്റെ ജീവിതം അവസാനിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ്. ഉണ്ട് റസൂൽ പറഞ്ഞു, വമൻ സോമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പെടുത്താൽ ഖുതിമ ലഹു ബിഹാ, അതോടുകൂടി അവന്റെ ജീവിതം അവസാനിച്ചു. നോമ്പുകാരനായിരിക്കാണ് മരിച്ചത്, അവന്റെ അവസാനത്തെ കർമ്മം നോമ്പാണ്, എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഉണ്ട് റസൂൽ പറഞ്ഞു, വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും സദഖ കൊടുത്താൽ ഖുതിമ ലഹു ബിഹാ, അതോടുകൂടി അവന്റെ ജീവിതം അവസാനിച്ച്, അവൻ അവസാനം ചെയ്ത കർമ്മം എന്താ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ കൊടുത്തു, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്തരത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുത്തരം മരിച്ചതെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ അവസാനത്തെ കർമ്മ സൽക്കർമ്മമാണ് എങ്കിൽ, അവന്റെ മരണം നല്ല മരണമാണ്.
സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, മരിക്കുക, നമസ്കാരവേളയിൽ മരിക്കുക, സദഖ കൊടുത്തതിനു ശേഷം മരിക്കുക, നോമ്പുകാരനായിരിക്കെ മരിക്കുക, ഹജ്ജിന്റെ വേളയിൽ മരിക്കുക, ഉംറയുടെ വേളയിൽ മരിക്കുക, അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുക, ദീൻ പഠിക്കുമ്പോൾ മരിക്കുക, ദഅവത്ത് നടത്തുന്നതൊക്കെ എന്താ പറയുക, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലെ മരണമാണ്, നല്ല മരണമാണ്. ഇതിന്റെ വിപരീതം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തിന്മ ചെയ്യുന്ന വേളയിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിലും അത് സുഖുൽ ഖാത്തിമയാണ്, വമ്പിച്ച നഷ്ടമാണ്. നമ്മൾ കള്ളു കുടിക്കുന്നവരാണെങ്കിൽ കള്ളു കുടിക്കുന്ന വേളയിലാണ് മരിക്കുന്നതെങ്കിൽ, ഹറാം കാണുന്ന വേളയിലാണ് മരിക്കുന്നതെങ്കിൽ, അന്യ സ്ത്രീകൾ അവരുടെ നഗ്നതകൾ വെളിവാക്കുന്ന രൂപത്തിലുള്ള സിനിമകളും സീരിയലുകളും കാണുന്ന വേളയിലാണ് എങ്കിൽ, അല്ലെങ്കിൽ അന്യ സ്ത്രീയോട് അനാവശ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് മരിക്കുന്നതെങ്കിൽ, ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ്, മ്യൂസിക് കേൾക്കുന്ന വേളയിലാണ്, അള്ളാഹു ജാൻ ഹറാമാക്കിയിട്ടുള്ള സംഗീതങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിട്ടുള്ള സംഗീതങ്ങൾ കേൾക്കുന്ന മ്യൂസിക് കേൾക്കുന്ന വേളയിലാണ് മരിക്കുന്നത് എങ്കിൽ, അത്തരത്തിൽ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭജിക്കുന്ന വേളകൾ, അതുപോലെ തന്നെ മോഷ്ടിക്കുന്ന വേളയിൽ, ആളുകളെ ചതിക്കുന്ന വേളയിൽ, അത്തരത്തിൽ എന്തൊക്കെ തിന്മകളായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ചെയ്യുന്ന വേളയിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ വമ്പിച്ച നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ ഖാത്തിമത്ത് നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് സദാസമയം അതിനുവേണ്ടി തൗഫീഖിന് വേണ്ടി ചോദിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മരണം കാഴ്ചവെക്കാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, അള്ളാഹു എല്ലാ നിലക്കും പുകഴ്ത്തിയിട്ടുള്ള ഒരു മുത്തഖിയുടെ മരണം, മലായിക്കത്തുകൾ ഹാജറാകുന്ന, അല്ലാ തഖാഫു വലാ തഹ്സനു ഫാബ്ശിറു ബിൽ ജന്നത്തി അല്ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ലഭിച്ചിട്ടുള്ള സ്വർഗത്തെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന, സങ്കടപ്പെടേണ്ട ദുഃഖിക്കേണ്ടതില്ല എന്ന് മലായിക്കത്തുകൾ എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള ഒരു മരണം കാഴ്ചവെക്കാൻ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ, നെറ്റിത്തടം ഉയർത്തുകൊണ്ട് മരിക്കാൻ, പറ്റുമെങ്കിൽ വെള്ളി അല്ല മദീനയിൽ വെച്ചുകൊണ്ട് മരിക്കാൻ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലോ ദിവസത്തിലോ മരിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ മരിക്കാൻ ഒക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.